ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ തിങ്കളാഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം പറയാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശബ്ദം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥനയോടിരിക്കാം. ഒന്നാം സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയം. ഒന്നാം സങ്കീർത്തനം നമുക്ക് ആദ്യം മുഴുവൻ വായിച്ചു കേൾക്കാം.
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർപോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു.
ദൈവത്തിന് സ്തോത്രം. ആരാണ് ഭാഗ്യവാൻ എന്ന് ഈ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുകയാണ്. ആദ്യം നാം ഭാഗ്യവാൻ ആരാണ് എന്ന് കണ്ടു യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7-8 വാക്യങ്ങളിൽ. ഭാഗ്യവാൻ അന്ന് ആ ഭാഗം നാം ധ്യാനിച്ചതിന് ശേഷം ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോഴാണ് നാം പിന്നെ ആരാണ് ഭാഗ്യവാനെന്ന് കാണുന്നത്. യിരെമ്യാ 17:7-8 നമുക്ക് വായിച്ചു കേൾക്കാം.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും.
സ്തോത്രം.
ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും.
ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാൻ രണ്ടാമത് നാം ആരാണ് ഭാഗ്യവാൻ എന്ന് കണ്ടതാണ് ഒന്നാം സങ്കീർത്തനത്തിൽ. അവൻ്റെ നടപ്പ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല. അവൻ്റെ നിൽപ്പ് പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല. അവൻ്റെ ഇരിപ്പ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒന്നാമത് എ പേഴ്സൺ ഹു ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മനുഷ്യൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ അങ്ങനെ കഴിയുന്ന മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അവൻ ഹീ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. രണ്ടാമത് അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ, അങ്ങനെയുള്ളതായ മനുഷ്യൻ, അവനാണ് ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഹീ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്താൽ നിറഞ്ഞവനാണ്, വചനത്താൽ മുറ്റിയവനാണ്, വചനത്താൽ തിങ്ങിയവനാണ്. ഹീ ഈസ് എ പേഴ്സൺ ഹു ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. മൂന്നാമത് അതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സ്തോത്രം. ഈസ് എ പേഴ്സൺ ഹു ഈസ് സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടർ, അവൻ വെള്ളത്തിനരികെ വസിക്കുന്നു, അവൻ നദിക്കരികെ പാർക്കുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കുന്നു, ഒരിക്കലും ഉഷ്ണകാലത്ത് അവനെ ബാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നദി എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹത്തെ കാണിക്കുന്നു. 46 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിച്ചു കേൾക്കാം 46 സങ്കീർത്തനം.
ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യയെ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്
അതിന്റെ തോടുകൾ
ദൈവനഗരത്തെ
അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു.
ദൈവം അതിന്റെ മധ്യേ ഉണ്ട്
അത് കുലുങ്ങിപ്പോകയില്ല. സ്തോത്രം. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും.
ജാതികൾ ക്രുദ്ധിച്ചു,
രാജ്യങ്ങൾ കുലുങ്ങി.
അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു.
ഭൂമി ഉരുകിപ്പോയി.
സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു.
സ്തോത്രം. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സ്തോത്രം. ഒരു നദി അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരു നദി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നനവാണ് അത് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ഭാഗ്യവാനായ പുരുഷനിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹീസ് സിറ്റുവേറ്റഡ്. അവൻ സ്ഥിതി ചെയ്യുന്നത് ഹീസ് സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടർ. വെള്ളത്തിനരികെ അവൻ സ്ഥിതി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ ഏദൻ തോട്ടത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം പഠിക്കുന്നുണ്ട്. ഒരു നദി തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് എന്ന് 4 കൈവഴിയായി അത് ഒഴുകി വൈകാം. തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. തോട്ടം നനയ്ക്കുന്ന നദി. ദൈവത്തിന് സ്തോത്രം. 10-ാം വാക്യം നമുക്ക് വായിക്കാം. 2-ാം അധ്യായം 10-ാം വാക്യം.
തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞ്. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേര്. അത് ഹവീലാ ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്.
ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു.
അവിടെ ഗുൽഗുലുവും ഗോമേദകവും ഉണ്ട്. രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന് പേര്. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന് പേര്. അത് അശ്ശൂരിന് കിഴക്കോട്ടൊഴുകുന്നു.
നാലാം നദി ഫ്രാത്താകുന്നു.
യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി.
ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ നദി ഫ്രാത്താകുന്നു. 4 പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. 4 നദികൾ. തോട്ടം നനപ്പാൻ നദി പുറപ്പെട്ടു. അതിൽ നിന്ന് 4 നദികൾ പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടം പോലെ നാം നനവുള്ളവരായിരിക്കുന്നു. ഭാഗ്യവാനായ മനുഷ്യൻ അവൻ ഹീസ് സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടേഴ്സ്. അവൻ വെള്ളത്തിനരികെ സ്ഥിതി ചെയ്യുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ നദി നാം ഏസ്കേ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഈ നദിയെ കാണുന്നുണ്ട്. ഈ നദി പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമാണ് അത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ നദിയെ ഏസ്കേ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ഈ നദിയെ കാണുന്നു. നദി ഒഴുകി വരുന്നതിനെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 47-ാം അധ്യായം 1-ാം വാക്യം അത് നോക്കി വായിച്ച് കേൾക്കാം.
അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ.
ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ.
ആ വെള്ളം ആലയത്തിൻ്റെ വലതുഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടിരുന്നു. പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്ത് ഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു.
ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 14-ാം വാക്യം വരെയും ഈ നദിയുടെ ഒഴുക്കിനെ കുറിച്ചാണ് പറയുന്നത്. വെള്ളം ഒഴുകുന്നു, അത് എല്ലാ വശത്തുകൂടെയും ഒഴുകുന്നു. ആ നദി അതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹത്തെ കാണിക്കുന്നു. സ്തോത്രം. യേസുകിൽ കണ്ട ദർശനം ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്നതായി കണ്ടതായ ആ നദി അത് വിവിധ വശങ്ങളിലൂടെ ഒഴുകുന്നതായി കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനായ പുരുഷൻ അവൻ്റെ ജീവിതത്തിൽ എല്ലാ വശങ്ങളിലും ഈ നദിയുടെ നനവ് അനുഭവപ്പെടുന്നു, ഈ നദിയുടെ കുളിർമ അനുഭവപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ നദിയെ നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന് സ്തോത്രം, ഈ നദി അവിടെയും വെളിപ്പെടുന്നു. നദി പരിശുദ്ധാത്മാവിൻ്റെ ഈ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ പ്രവാഹം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. വെളിപ്പാട് 22-ാം അധ്യായം വേദത്തിലെ അവസാനത്തെ അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ്. നമുക്ക് വായിച്ചു കേൾക്കാം.
വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു.
സ്തോത്രം. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു.
നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്.
നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്.
അത്
12 വിധം ഫലം കായ്ച്ച്
മാസംതോറും
അതത് ഫലം കൊടുക്കുന്നു. സ്തോത്രം.
വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു.
സ്തോത്രം. മനോഹരമായ ചിത്രീകരണമാണ്. നിത്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പളുങ്കു നദീ തീരത്ത് വിശുദ്ധന്മാർ നിരന്നിരിക്കുന്നത് നമുക്ക് കാണാം. സ്തോത്രം. നാം ഒരു നാൾ അക്കരെ ചെല്ലുമ്പോൾ അവിടെ ഈ പളുങ്കു നദീ നമുക്ക് കാണാൻ പറ്റും. അത് പരിശുദ്ധാത്മാവിൻ്റെ കുളിർമയുള്ള ജലപ്രവാഹത്തെ കാണിക്കുന്നു. കർത്താവിന് സ്തോത്രം. സ്തോത്രം. ഇവിടെ 1-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടത് ഭാഗ്യവാനായ മനുഷ്യൻ, അവൻ ആറ്റുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സ്തോത്രം. ഹി ഈസ് സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടേഴ്സ്. അവൻ വെള്ളത്തിനരികെ സ്ഥിതി ചെയ്യുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗങ്ങളെല്ലാം ഞാൻ ഉദ്ധരിച്ചത് ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടം നനപ്പാൻ പുറപ്പെട്ട നദി, വെളിപ്പാട് പുസ്തകത്തിൽ പളുങ്കു നദീ തീരം. സ്തോത്രം. ജീവിതമാകെ ഈ പരിശുദ്ധാത്മാവിൻ്റെ കുളിർമയുള്ള സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കഴിയുന്നത് എന്ത് ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ നദിയുടെ കുളിർമ നിങ്ങൾ അനുഭവിക്കാതെ പോകരുത്. ഈ നദി ആറ്റുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. സ്തോത്രം. ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ, ആറ്റുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ എന്നും ഫലം കായ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നു. ഈ നദി ഈയിടെ ചേർന്നിരുന്നാൽ നാം ഫലം കായ്ക്കുന്നവരായി തീരും. എന്താണ് ഫലം? ഗലാത്തി ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ കാണാം എന്താണ് നാം കായ്ക്കുന്ന ഫലം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ആറ്റുകത്ത് നട്ടിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായി വൃക്ഷം പോലെ ഇരിക്കും. ഭാഗ്യവാനായ പുരുഷൻ, ഹീ സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടേഴ്സ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ തക്കകാലത്ത് ഫലം കായ്ക്കും. ആവശ്യം വരുമ്പോൾ ഫലം കായ്ക്കും. എപ്പോഴും ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. വായിക്കാം ഗലാത്തിയർ 5:22. ആത്മാവിൻ്റെ ഫലമോ
സ്നേഹം,
സന്തോഷം,
സമാധാനം,
ദീർഘക്ഷമ,
ദയ,
പരോപകാരം,
വിശ്വസ്തത,
സൗമ്യത,
ഇന്ദ്രിയജയം.
സ്തോത്രം. ആത്മാവിൻ്റെ ഫലം. ഈ 9 കൂട്ടം കാര്യങ്ങൾ, ചില ഫലവൃക്ഷങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന കായ്ക്ക് അനേകം കായ്കൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തക്കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു ചക്ക, പ്ലാവിൽ നിന്നുണ്ടാകുന്ന ചക്ക, അത് ഒരു ഫലമാണ്. പക്ഷേ അതിനകത്ത് ഇതുമാത്രം ചക്കക്കുരുവാണുള്ളത്. അനേകം ഫലങ്ങൾ. ഓരോ ചക്കക്കുരുവും ഓരോ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നതാണ്. ഈ ആത്തയ്ക്ക, അതിനകത്ത് എന്തുമാത്രം ഫലങ്ങളാണുള്ളത്. അതിനകത്ത് ഒരെണ്ണം ഫലം ഒറ്റ ഫലമാണ്. പക്ഷേ അതിനകത്ത് അനേകം കായ്കൾ. അത് ഇതുപോലുള്ള ഫലങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വം, അതിനകത്ത് അനേകം ഫലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എല്ലാം സ്നേഹമെന്ന ആ ശ്രേഷ്ഠമായ ഒരു ഫലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്തോത്രം. ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ. നമ്മുടെ ജീവിതത്തിൽ നാം ഫലം കായ്ക്കണം. ആറ്റിലേത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കണം. അവൻ ഭാഗ്യവാൻ, അങ്ങനെയുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. അവൻ അവൻ്റെ നടപ്പ് ക്രമീകരിക്കും. അവൻ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കുകയില്ല. അവൻ്റെ നിൽപ്പ് ക്രമീകരിക്കും, പാപികളുടെ വഴിയിൽ നിൽക്കുകയില്ല. അവൻ്റെ ഇരിപ്പ് ക്രമീകരിക്കും, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുകയില്ല. ഭാഗ്യവാനായ പുരുഷൻ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനായിരിക്കും. സ്തോത്രം. ഹീസ് സാച്ചുറേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നതിനായിരിക്കും. ഹീസ് സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടേഴ്സ്. അവൻ നദിക്കരികെ പാർക്കുന്നതിനായിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ആ മൂന്ന് വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം യെസ് കൊണ്ട് ആരംഭിക്കുന്നു. ഒന്ന്, സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. രണ്ട്, സാച്ചുറേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. മൂന്ന്, സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടേഴ്സ്. ദൈവത്തിന് സ്തോത്രം. സെപ്പറേറ്റഡ്, സാച്ചുറേറ്റഡ്, സിറ്റുവേറ്റഡ്. ദൈവത്തിന് സ്തോത്രം. യെസ് കൊണ്ട് ആരംഭിക്കുന്നു. ആ വാക്കുകൾ നാം പഠിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളുടെ അർത്ഥഗാംഭീര്യം നമുക്ക് മനസ്സിലാകും. ഞാൻ ചുരുക്കത്തിൽ നിങ്ങോട്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറാകുക. വചനപ്രകാരം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കാൻ നാം തയ്യാറാകുക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നാം സന്തോഷിക്കുക, വചനം നാം അനുസരിക്കുക. ഓരോ വചനവും നാം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥഗാംഭീര്യം നാം ഉൾക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കുക. കർത്താവിന് സ്തോത്രം. ഈ വചനങ്ങളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചില്ല എന്ന് വരരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല എന്ന് വരരുത്. ഈ നദിക്കരികെ പാർത്തില്ല എന്ന് വരരുത്. എന്നും എപ്പോഴും ഈ നദിക്കരികെ പാർക്കുന്ന അനുഭവം. കർത്താവിന് സ്തോത്രം. എപ്പോഴും ഈ നദിയിൽ നിന്ന് കുളിർമയുള്ള ജലത്തിൻ്റെ അതിൻ്റെ തണുപ്പേറ്റുകൊണ്ടിരിക്കുന്നതായ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും വാട്ടം തട്ടുകയില്ല, ഒരിക്കലും വരൾച്ച ബാധിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. നദിക്കരികെ പാർക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇത്രയ്ക്കൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഞാൻ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നത്. അന്ന് വചനം കേട്ടു, ഒരു സന്തോഷം തോന്നി, ജീവിതത്തിൽ ഒരു സമർപ്പണം എടുത്തു. മരണത്തോളം പാവം കൂടാ ജീവിക്കും എന്ന് അന്ന് 17-ാമത്തെ വയസ്സിൽ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു. അതും ദൈവം തന്ന ഭാഗ്യമാണ്. അതെൻ്റെയല്ല, ദൈവം തന്നൊരു കൃപ. മരണത്തോളം പാവം കൂടാ ജീവിക്കണമെന്നുള്ളതായ ഒരു തീരുമാനം. അത്രയേ ഞാൻ അറിഞ്ഞുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ നദിയെക്കുറിച്ചോ ഈ നദി തരുന്ന കുളിർമയെക്കുറിച്ചോ ഒന്നും എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കുറേശ്ശെ കുറേശ്ശെയായി ഈ നദിയുടെ കുളിർമയുള്ള ജലം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അറിയാതെ ഈ നദീതീരത്തു നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൂരെ ദൂരെ പോയില്ല, പക്ഷേ നദീതീരത്തു നിന്ന് അല്പം അകലം പാലിച്ച് പോയിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം എന്നെ ആകർഷിച്ച് വശീകരിച്ച് ഈ നദീതീരത്തേക്ക് വീണ്ടും അടുപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ വചനത്തിലേക്ക് വീണ്ടും അടുപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് അത്ഭുതത്തോടെ ഓർക്കുന്നു, എന്തൊരു മഹാഭാഗ്യമായി പോയി യേശു ക്രിസ്തുവിനിൽ ചെയ്തത്. അവൻ്റെ ആ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി എന്നെ വശീകരിച്ചത്. ഗോകുലത്തായിലെ കുരിശിൽ അവൻ ചൊരിഞ്ഞ തിരുരക്തം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപങ്ങളെല്ലാം അവൻ വഹിച്ചുകൊണ്ട് കുരിശിലേറിയതായ അവൻ്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം, അത് എന്നെ വശീകരിച്ചു, എന്നെ ആകർഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ ഞാൻ പാപമോചനം പ്രാപിച്ചു. ആ തിരുരക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ചു. സ്തോത്രം. ഞാൻ വീണ്ടും പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, ഞാൻ തികഞ്ഞവനായില്ല. ഐ എം നോട്ട് പെർഫെക്റ്റ്. ഞാൻ തികഞ്ഞവനായില്ല, ഞാൻ സമ്പൂർണനായില്ല. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, എന്നെ സ്നേഹിക്കുന്ന യേശു എന്നെ വിളിച്ചു, വേർതിരിച്ചു, ഈ നദീതീരത്ത് എന്നെ കൊണ്ടുവന്നിരുത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നദീതീരത്തു നിന്ന് മാറി പോകാൻ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ദൂരെ മാറിപ്പോയാലോ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ തന്നെ പിടിച്ചിരുത്തി. അത് ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു, ദൈവത്തിൻ്റെ കരുണയായിരുന്നു. നിങ്ങൾക്ക് ചിലർക്കും ഇതെല്ലാം അനുഭവമായിരിക്കും. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ നദീതീരത്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം. ആറ്റിയത്ത് നട്ടിരിക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ നിങ്ങളിപ്പോൾ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല, വരൾച്ച വരുമ്പോൾ ഭയപ്പെടുകയില്ല. കർത്താവിന് സ്തോത്രം. ഉണ്ട്, ചിലപ്പോൾ ഉഷ്ണം തട്ടുന്നുണ്ട്, ചിലപ്പോൾ വരൾച്ച വരുന്നുണ്ട്, ചിലപ്പോൾ ഭാരങ്ങൾ വരുന്നുണ്ട്, ചിലപ്പോൾ രോഗങ്ങൾ വരുന്നുണ്ട്, ചിലപ്പോൾ പൈസയ്ക്ക് ഞെരുക്കം വരുന്നുണ്ട്, ചിലപ്പോൾ മറ്റുള്ളവർ നല്ല കുത്തിത്തിരിപ്പുകൾ വരുന്നുണ്ട്, ചിലപ്പോൾ ചില പരിഹാസങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാം കാണുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് ഈ നദീതീരത്ത് വസിക്കുവാൻ ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യത്തെ നഷ്ടപ്പെടുത്തുവാൻ പിശാച് ശ്രമിക്കുന്നതാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ കുളിർമ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതശക്തിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ പാപമോചനം, പാപമോചനത്തിൻ്റെ സൗഖ്യം, അത് നമ്മെ നഷ്ടപ്പെടുത്താൻ പിശാച് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട, ഓർത്തുകൊള്ളുക, ആരും ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുവിരിക്കുന്നു. ഉപനിധി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദാറ്റ് വിച്ച് ഇസ് കമ്മിറ്റഡ് അൺടു ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. സ്തോത്രം. ഞാൻ അവനെ ഏൽപ്പിച്ചത്, അത് സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഈ ആയുസ് അവനെ ഞാൻ ഏൽപ്പിച്ചതാണ്. എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അപ്പോസ്തലന് നല്ല ധൈര്യമാണ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നദികളിലെ ആപത്ത് വന്നു, കാട്ടിലെ ആപത്ത് വന്നു, കടലിലെ ആപത്ത് വന്നു, കള്ള സഹോദരന്മാരുള്ള ആപത്ത് വന്നു, അനേകം അനേകം ആപത്തുകൾ വന്നു. പക്ഷേ അപ്പോഴെല്ലാം അപ്പോസ്തലൻ്റെ മനസ്സിൽ ദൃഢമായി ഉണ്ടായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഏൽപ്പിച്ചത് സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. എൻ്റെ സമർപ്പണം സൂക്ഷിച്ചു തരാൻ അവൻ ശക്തനാണ്. എൻ്റെ സമർപ്പണത്തിൽ എന്നെ മാറ്റുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കർത്താവിന് സ്തോത്രം. എന്തെല്ലാം കോളിളക്കങ്ങൾ വന്നാലും ഈ സമർപ്പണത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഭൂമിയും മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഒരു നദിയുണ്ട്, അത് ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധവാദം തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സ്തോത്രം. 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 നിത്യനായ ദൈവം നമുക്ക് ശരണമായി, നമുക്ക് ശരണശൈലമായി നമ്മളോടുണ്ടായിരിക്കും. സ്തോത്രം. ഈ നദീതീരത്ത് നാം വസിക്കുന്നു. നാം ഭാഗ്യശാലിയായി തീരുക. സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. ഒന്ന്, സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. രണ്ട്, സാച്ചുറേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്താൽ നിറയുക. മൂന്ന്, സിറ്റുവേറ്റഡ് ബൈ ദ വാട്ടേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വെള്ളത്തിൻ്റെ വസിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാഹം ബഹുത്തുപെടട്ടെ. അങ്ങനെയുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് ഇന്ന് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളോട് വളരെ മധുരമായി, സ്നേഹമായി, വാത്സല്യ ആർദ്രമായി, വാത്സല്യം അസൃണമായി നിങ്ങളോട് കർത്താവ് ഇടപെടുകയാണ്. മകനെ, എൻ്റെ ശബ്ദം നീ കേട്ടുവോ? മകളെ, എൻ്റെ ശബ്ദം നീ കേട്ടുവോ? ഞാൻ കൂടെ ഇരിക്കാം. അന്ത്യത്തോളം നിനക്ക് ഞാൻ നനവ് തരാം. ഞാൻ നിത്യം നീ ഫലം കായ്ക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുന്ന ആ ഭാഗ്യാവസ്ഥ നിനക്ക് ഞാൻ തരാം. ദൈവത്തിന് സ്തോത്രം. ഫലം കായ്ക്കുന്ന അനുഭവം. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ഫലമില്ലാത്ത അവസ്ഥ വരികയില്ല. എന്നും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഈ അവസ്ഥയിലേക്ക് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ വരാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഈ നല്ലവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷയെ അംഗീകരിച്ച് രക്ഷയെ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവൻ വീണ്ടും വരുമ്പോൾ അവൻ സന്നിധിയിലേക്ക് നിങ്ങൾ ചേർക്കപ്പെടും. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. അവൻ വീണ്ടും വരുമ്പോൾ അവൻ്റെ ഗംഭീരനാഥം മുഴങ്ങും, അവൻ്റെ പ്രധാനദൂതൻ്റെ ശബ്ദം മുഴങ്ങും, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. സ്തോത്രം. അപ്പോൾ നാം ചിറക് വെച്ച് പറക്കും. കർത്താവിന് സ്തോത്രം. എന്തൊരു മനോഹരമായ അനുഭവമാണ് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എല്ലാം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ഈ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. ഇന്ന് ഈ നദിക്കരയിൽ നമുക്ക് കഴിയാം. ഈ നദീതീരത്ത് നമുക്ക് വസിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്തുപോഴട്ടെ. അനുഭവം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് നിറഞ്ഞ നന്ദിയോടെ സ്തുതിക്കാം. അർഹതയില്ലാത്ത എനിക്ക് തന്നല്ലോ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. കാട്ടിൽ കൂടെ അലഞ്ഞു കിടന്ന എന്നെ നീ പിടിച്ചുകൊണ്ടുവന്ന് കർത്താവേ, കാട്ടുമൃഗങ്ങൾക്കിരയാകേണ്ടിയിരുന്ന എന്നെ നീ പിടിച്ചുകൊണ്ടുവന്ന് ഈ നദീതീരത്തിരുത്തിയല്ലോ കർത്താവേ. എന്നെ സുരക്ഷിതനായി ഈ നദീതീരത്ത് നീ പാർപ്പിക്കുന്നല്ലോ കർത്താവേ. നാഥ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം എന്ന് കർത്താവോട് പറയുക. നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തോട് വാക്ക് പറയുക. കർത്താവേ, ഞാൻ നിൻ്റെ ദാസൻ, ഞാൻ നിൻ്റെ ദാസി, ഞാൻ നിൻ്റെ അടിമ. കർത്താവേ, ഞാൻ മരണത്തോളം നിൻ്റെ സ്വന്തം. യേശുവേ, ഞാൻ നിൻ്റെ സ്വന്തം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കർത്താവേ, നീ എൻ്റെ സ്വന്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എൻ്റെ സ്വന്തം, ഞാൻ നിൻ്റെ സ്വന്തം എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം അടിയങ്ങൾക്ക് അനുഭവിച്ചു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവ് തലോടണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാവർക്കും സമാധാനം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ, ബാധകളകറ്റണമേ. പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശദീകരിച്ച് ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ തിങ്കളാഴ്ചയും വചനം പറയാനും കർത്താവ് കൃപ തന്നു. അതിനുവേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വചനം കേൾക്കാൻ നിങ്ങളിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വചനം കേൾക്കുന്നവർ അത് അനുഭവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുക. ഒന്നാമത്തെ സങ്കീർത്തനം തീർന്നില്ല. സ്തോത്രം. അത് ഇനിയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ധ്യാനിക്കാനുണ്ട്. അത് ഇനിയും കർത്താവ് കൃപ തരുന്ന മറ്റൊരവസരത്തിൽ നമുക്ക് ധ്യാനിക്കാം. കർത്താവിന് സ്തോത്രം. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങൾ മാറ്റട്ടെ. നിങ്ങളുടെ ആകുലങ്ങൾ മാറ്റട്ടെ. നിങ്ങളുടെ ആവരാധികൾ മാറ്റട്ടെ. സമാധാനം നിങ്ങൾക്ക് മറുപടിയായി നൽകട്ടെ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.